മലയാളം എഫ് എം 104.6 ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് തിരുവോണ ആശംസകൾ. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നത്തെ അറിഞ്ഞതും അറിയാത്തതും എന്ന ഇന്റർവ്യൂ പരമ്പരയിൽ ന്യൂസിലൻഡിലെ പ്രശസ്തമായ ബ്രില്യൻസ് എഡ്യൂക്കേർ സെന്ററിന്റെ ഡയറക്ടർ ശ്രീ റിജി ചാക്കോ ആനിത്തോട്ടം, അദ്ദേഹത്തിന്റെ വർഷങ്ങൾ നീണ്ട അധ്യാപക അനുഭവ കഥകളും ന്യൂസിലൻഡിലെ പുതിയ വിദ്യാഭ്യാസ സിലബസിന്റെ പരിഷ്കാരങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൌസ് ബേ, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
നമസ്കാരം, നിങ്ങൾ കേൾക്കുന്നത് മലയാളം എഫ് എം 104.6 അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഞാൻ സിന്ധു പുനൂസ്, എന്നോടൊപ്പം ചേരുന്നു ന്യൂസിലൻഡിലെ ബ്രില്യൻസ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഡയറക്ടർ റിജി ചാക്കോ അനിത്തോട്ടം. സ്വാഗതം റിജി നമ്മുടെ ഈ ഷോയിലേക്ക്.
താങ്ക് യു സിന്ധു.
നമ്മള് കേരളത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന സിലബസാണ് കേരള സിലബസ്, CBSE, പിന്നെ കുറച്ചൊക്കെ കേംബ്രിഡ്ജ് ഒക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ ഇവിടെ വരുമ്പോൾ NCA എന്ന് പറയുന്ന ഒരു സിലബസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ പാരന്റ്സും ഒക്കെ അതുമായിട്ട് പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ കേംബ്രിഡ്ജ് ഉണ്ട്, പല സിലബസുകളുണ്ട്. ഇപ്പം വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടുത്തെ സിലബസ് NCA എന്ന് പറയുന്ന സിലബസ് മാറുകയാണെന്ന്, റിവിഷൻ വരുന്നു എന്നൊക്കെ. എന്താണ് അതേക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്?
കേരളത്തിൽ നമുക്ക് കേരള സിസ്റ്റം ഉണ്ടല്ലോ, കേരള എഡ്യൂക്കേഷൻ ബോർഡിന്റെ. അതിന് പുറമെ CBSE ഉണ്ട്, നമുക്ക് പിന്നെ ICSE എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, റീസെന്റ്ലി കേംബ്രിഡ്ജും തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ന്യൂസിലൻഡില് മെയിൻ ആയിട്ട് മൂന്ന് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻസ് ആണുള്ളത്. ഒന്ന് NCEA, ന്യൂസിലൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ്, പിന്നെ കേംബ്രിഡ്ജ്, പിന്നെ ഉള്ളത് IB, ഇന്റർനാഷണൽ ബക്കലോറിയേറ്റ് ഡിപ്ലോമ. ഈ മൂന്ന് കോഴ്സസ് ആണ് ഇവിടെ ന്യൂസിലൻഡിൽ ഇപ്പം കറന്റ് നിലവിലുള്ളത്. അതില് NCA ആണ് ന്യൂസിലൻഡ് ഗവൺമെന്റ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അവരെ കൂടുതൽ സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്നതും. പക്ഷെ മിക്കവാറും ടോപ്പ് ഗ്രേഡഡ് സ്കൂളുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂൾസും ഒക്കെ അവര് NCA കരിക്കുലം വേണ്ടത്ര സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളൊരു തോന്നലിൽ നിന്ന് അവര് IBയും അതുപോലെ തന്നെ കേംബ്രിഡ്ജും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ പുതിയ നാഷണൽ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഈ 50 OECD കൺട്രീസ് അതിലെ മാത്തമാറ്റിക്സിന്റെ ലെവൽ നോക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് 23 സ്ഥാനത്താണ് നിലവിലുള്ളത്. അപ്പൊ അതിലൊരു ഇംപ്രൂവ്മെന്റ് വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണെന്ന് തോന്നുന്നു പുതിയ നാഷണൽ ഗവൺമെന്റ് വിപ്ലവകരമായ ഈ തീരുമാനമെടുത്തത് എന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ന്യൂസിലൻഡ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് മറ്റ് ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ പുറയിലായിരുന്നു. അതിനെ ഒന്ന് മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. ആദ്യം അവർ തുടങ്ങിയത് ചെറിയ ക്ലാസ്സുകളിൽ നിന്നാണ്. 7-8 ക്ലാസ്സുകളിലെ സിലബസ് ഈ വർഷം തന്നെ അവർ പുതിയ ബുക്സൊക്കെ ആയിട്ട് ഒരു സിംഗപ്പൂർ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ട് 2026 മുതൽ പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നത് പ്രകാരം 12 ക്ലാസ്സിലേക്ക് NZCE, ന്യൂസിലൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, 13 ക്ലാസ്സിൽ NZACE, ന്യൂസിലൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇങ്ങനെ രണ്ട് പുതിയ സിസ്റ്റംസ് ആണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മോർ സിമിലർ ടു ദ കറന്റ് കേംബ്രിഡ്ജ് സിലബസ്.
NCEA-യുടെ ചില ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അത് പോരായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു റിവിഷൻ ചെയ്യുന്നത്. എന്താണ് അതിന്റെ ഒരു പോരായ്മകളെന്ന്, ഈ അധ്യാപകൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 18 വർഷത്തോളം ന്യൂസിലൻഡിൽ പ്രവർത്തിച്ച നിലയ്ക്ക് എന്തൊക്കെയായിരുന്നു അതിന്റെ പോരായ്മകളെന്ന് തോന്നി?
ഞാൻ മൂന്ന് സിസ്റ്റത്തിലുമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് മുതൽ ഇപ്പൊ 18 വർഷമായിട്ട് ആദ്യം NCA എന്ന് പറയുന്നത് എനിക്കൊരു പുതിയ കാര്യമായിരുന്നു. കാരണം നമ്മൾ കേരളത്തിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ ബോംബെയിലായിരുന്നു, ബോംബെയിൽ ഞങ്ങൾ കൂടുതൽ, ഞാൻ അവിടെ ഒരു കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു മാത്തമാറ്റിക്സ് ലെക്ചറായിട്ട്. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വന്ന സമയത്ത് പെട്ടെന്ന് NCA എന്താണ്, അപ്പൊ അവരുടെ സിസ്റ്റം എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചെടുക്കാൻ ഇറ്റ് ടുക്ക് സം ടൈം. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, NCA ഈസ് ടു ലൈറ്റ് കമ്പയർഡ് ടു നമ്മുടെ CBSE അല്ലെങ്കിൽ ICSE ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ മൂന്ന് സിസ്റ്റത്തിനെ നമ്മൾ ഇന്ത്യൻ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ICSE ലെവലിലാണ് കേംബ്രിഡ്ജ് നിൽക്കുക, അതുപോലെ തന്നെ നമ്മുടെ CBSE ലെവലിലാണ് IB നിൽക്കുക, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ ലെവലിലാണ് NCA നിൽക്കുക. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എനിക്കറിയത്തില്ല, എല്ലാവരും അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കും, ചിലർ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നുണ്ട്. NCA ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഇന്റേണൽ എക്സാംസ്, വേറാസ് കേംബ്രിഡ്ജ് ഹാസ് ഗോട്ട് മോസ്റ്റ്ലി എക്സ്റ്റേണൽ എക്സാം. അപ്പൊ ഇന്റേണൽ എക്സാംസിൽ നിന്ന് ഒത്തിരി ക്രെഡിറ്റ്സ് എന്നാണ് ഇവരോട് പറയുക, നമ്മുടെ NCA സിസ്റ്റത്തിൽ ഒത്തിരി ക്രെഡിറ്റ്സ് അവർക്ക് കുട്ടികൾക്ക് ഓൾറെഡി കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് ക്രെഡിറ്റ്സ് മാത്രം എക്സ്റ്റേണൽ എക്സാംസ് നിന്ന് കിട്ടുള്ളൂ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് 50 എക്സലൻസ് ക്രെഡിറ്റ്സ് ആണ് ഒരു കുട്ടിക്ക് എക്സലൻസ് എൻഡോഴ്സ്മെന്റ് കിട്ടാൻ വേണ്ടതെങ്കിൽ, അതിൽ ഒരു 30 ക്രെഡിറ്റുകൾ ഇന്റേണലി കിട്ടാം, ബാക്കിയുള്ള 20 ക്രെഡിറ്റ് എക്സ്റ്റേണലി കിട്ടാം. 20 പോലും വേണ്ട, ഒരു സബ്ജക്ടിന് മിനിമം 3 അതായത് 4 സബ്ജക്റ്റ് അല്ലെങ്കിൽ 5 സബ്ജക്ട് ചെയ്യുന്നവർക്ക് 15 എക്സ്റ്റേണൽ ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് എക്സലൻസ് കിട്ടും. അപ്പോൾ പല സ്കൂളുകളും ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഈസി സബ്ജക്ട്സ്, അതായത് കോർ സബ്ജക്ട്സ്, ഇപ്പോൾ മാത്തമാറ്റിക്സ് സയൻസ് അങ്ങനെയുള്ള കോർ സബ്ജക്ട്സ് ഒഴിവാക്കിയുണ്ട്, ഈസി സബ്ജക്ട്സിലേക്ക് കുട്ടികളെ കമ്പൽ ചെയ്തെടുപ്പിക്കുകയും അങ്ങനെ സ്കൂളിന്റെ റിസൾട്ട് നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്ട്സിനകത്ത് വെള്ളം ചേർക്കുക എന്ന് പറയില്ലേ, ആ രീതിയിൽ ചെയ്തു. അതാണ്. അപ്പൊ അത് ഗവൺമെന്റ് നോക്കിക്കഴിഞ്ഞു, പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് വളരെ മോശമാകുന്ന കണ്ടതുകൊണ്ടാണ് ഒരു റിവിഷനെ കുറിച്ച് അവർ ആലോചിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ എറിക്ക സ്റ്റാൻഫോർഡ്, അവർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഹാസ് ഡൺ എ വണ്ടർഫുൾ വർക്ക് ബൈ അബോളിഷിംഗ് NCA.
നല്ലൊരു കാര്യമാണ് റിജീപ്പ പറഞ്ഞത്. നമ്മുടെ ഈസി ആണ് നമ്മുടെ NCA എന്ന് പറയുന്നു. ന്യൂസിലൻഡിലെ ബഹുഭൂരിപക്ഷം സ്കൂളുകളിലും ഫോളോ ചെയ്യുന്ന NCA ഈസി ആണ് എന്ന് പറയുന്നു. അതെങ്ങനെയാണ് ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടികൾക്ക് അത് എഡ്ജ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ?
അങ്ങനെ ചോദിച്ചാൽ എന്റെ പേഴ്സണൽ അഭിപ്രായത്തില്, സി ഐ എം എ ബിഗ് ഫാൻ ഓഫ് കേംബ്രിഡ്ജ്, എന്റെ പേഴ്സണൽ അഭിപ്രായത്തില് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എന്റെ ഒരു സ്റ്റോറി, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു കൊച്ച് ഇവിടെ NCA പഠിച്ചു, വളരെ നല്ല ഹൈ സ്കോർ കിട്ടി. പക്ഷെ അവർക്ക് തിരിച്ച് 13-ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിൽ പോയി ഡോക്ടർ ആകട്ടെ പഠിക്കാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പൊ അതിനുവേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റിനോട് അതിനൊരു ഒരു നമ്മുടെ ലെവലുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊരു സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെ പെർസെന്റേജ് വൈസ് ഉള്ളതൊന്നും തരാൻ പറ്റത്തില്ല, നമുക്കിവിടെ ആകെ അച്ചീവ്ഡ് മെറിറ്റ് ആൻഡ് എക്സലൻസ് അങ്ങനെയാണ് പറയാം. അപ്പൊ അത് മാത്രമേ തരുള്ളൂ. അപ്പൊ ഈ അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് പെർസെന്റേജ് അല്ലെങ്കിൽ എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്ത് പെർസെന്റേജ് ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ക്രിയേറ്റ്സ് എ ഡിഫിക്കൽട്ടി. ഇപ്പൊ ഓസ്ട്രേലിയക്ക് പോകുകയാണെങ്കിൽ ഓക്കെ, ഓസ്ട്രേലിയയുമായിട്ട് ടൈപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ഇവിടുന്ന് ഇപ്പം 100 എക്സലൻസ് ക്രെഡിറ്റ്സ് ഒരു കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി അറൌണ്ട് 98.5-99% അവർ ഓസ്ട്രേലിയന് ATAR എന്നാണ് പറയുക, ATAR ഇക്വലന്റ് ആണെന്ന് പറയും. പക്ഷെ മറ്റു രാജ്യങ്ങളിലേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യയിലേക്ക് പോകണം അല്ലെങ്കിൽ യുഎസിലൊക്കെ പോകണം, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പുതിയ സിസ്റ്റത്തിൽ നമ്മൾ ഈ ക്രെഡിറ്റ്സ് എല്ലാം എടുത്തു കളഞ്ഞ് നമ്മൾ ട്രഡീഷണൽ ഗ്രേഡിംഗിലേക്ക് പോവുകയാണ്. അതായത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ABCD ഈ ഗ്രേഡ് ഉണ്ടല്ലോ, അതായത് ആദ്യത്തെ ടോപ്പ് ഉള്ള കേംബ്രിഡ്ജ് ഒക്കെ ഫോളോ ചെയ്യുന്ന അതേ സിസ്റ്റത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
കുറെ കൂടെ നമ്മുടെ കുട്ടികളെ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് കോമ്പിറ്റന്റ് ആക്കാനായിട്ട് ഉപകരിക്കും എന്നാണ് രജിക്ക് തോന്നുന്നത്
എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാല് മറ്റു പ്രത്യേകിച്ച് ഇപ്പൊ ഒത്തിരി കുട്ടികൾ ഇവിടുന്ന് 13-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പുതിയ സിസ്റ്റം വളരെ നല്ലതായിരിക്കും തോന്നുന്നു. നോട്ട് ഓൺലി ഓസ്ട്രേലിയ, ഇപ്പം ചില കുട്ടികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം നമ്മുടെ കുട്ടികളിൽ തന്നെ ചിലർക്കൊക്കെ തിരിച്ച് ഇന്ത്യയിൽ പോയി IIT പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള കേസസിൽ പോലും പുതിയ സിസ്റ്റം നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം.
എനിക്ക് കേൾക്കുമ്പോൾ തോന്നുമായിരുന്നു കുട്ടികളോടും വിദ്യാഭ്യാസത്തോടും വിദ്യാഭ്യാസ രീതികളോടും വളരെ പാഷനേറ്റ് ആണ് റെജി. എങ്ങനെയാണ് ഇങ്ങനൊരു ബ്രില്ലിയൻസ് എഡ്യൂക്കേറ്റ് സെന്റർ തുടങ്ങാനായിട്ടുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായത്?
സി, ഞാൻ 18 മുമ്പാണ് ന്യൂസിലൻഡിൽ വരുന്നത്. ബോംബെയിൽ ബ്രില്ലിയൻസ് ക്ലാസ്സസ് എന്നുള്ള പേരിൽ ഞാനൊരു ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ടായിരുന്നു. എനിക്ക് അവിടെ എന്റെ കൂടെ കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഐ ഹാഡ് ദ റൈറ്റ് ടു യൂസ് ദ ബ്രില്ലിയൻസ് നെയിം എനിവെയർ ഔട്ട്സൈഡ് ബോംബെ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. പക്ഷെ ഇവിടെ വന്ന് ട്യൂഷൻ തുടങ്ങണമെന്ന് ഞാൻ ആലോചിച്ച് വന്ന ആളല്ല. ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു കോളേജിൽ കയറണം, കുറച്ച് നാളത്തേക്ക് പിന്നെ ട്യൂഷനൊക്കെ നിർത്തി ഓൺലി ജോലി മാത്രമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇവിടെ വന്നു. തുടക്കകാലങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ആദ്യം നമ്മൾ വരുമ്പം ന്യൂസിലൻഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണല്ലോ ചോദിക്കുക. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു, എല്ലായിടത്തുനിന്നും ന്യൂസിലൻഡ് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് റിജക്ഷൻ വന്നു. ഉടനെ എന്റെ കുറച്ച് ഫ്രണ്ട്സും അതുപോലെ തന്നെ എന്റെ ബ്രദറിലോ ഒക്കെ ഇവരോട് നേരത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, അവർ പറഞ്ഞു വൈ ഡോണ്ട് യു ട്രൈ ദ തിങ്സ് വിച്ച് യു നോ എന്ന് വെച്ചാൽ ട്യൂഷൻ തുടങ്ങിക്കൂടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ അന്ന് നമ്മുടെ മലയാളിക്കട നടത്തുന്ന കുഞ്ഞുമോഞ്ചോട്ടന്റെ കടയിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയൊരു അഡ്വർടൈസ്മെന്റ് വെച്ചു ട്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് കോൾസ്. അങ്ങനെ ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ തുടങ്ങിയതാണ്. പിന്നെ അത് ഗ്രാജുവലി ഞങ്ങൾ പുറത്ത് സ്ഥലമെടുത്ത് നടത്താൻ തുടങ്ങി. 18 തമ്പുരാന്റെ കൃപ കൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു.
അന്നത്തെ കുട്ടികളുടെ പഠന രീതിയും ഇന്നത്തെ കുട്ടികളുടെ പഠന രീതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ?
വ്യത്യാസം ഓഫ്കോഴ്സ് ഉണ്ട്. കാരണം വെച്ചാൽ അന്നത്തെ കുട്ടികളൊക്കെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരുന്നു. പിന്നെ ഈ മൊബൈലിന്റെ ഡിസ്ട്രാക്ഷൻ അതൊക്കെ വളരെ കുറവായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ മൊത്തത്തിൽ ഒരു കാര്യങ്ങൾ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു ടെൻഡൻസി ആണല്ലോ. ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, അന്നത്തെക്കാട്ടി ഷാർപ്പായിട്ട് വളരെ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഒരു നമ്മൾ റോൺ ആൻഡ് ആവറേജ് എടുക്കുമ്പം സ്റ്റഡി ഹാബിറ്റ്സ്, ഫോർ എക്സാമ്പിൾ കേംബ്രിഡ്ജ് സിലബസസ് ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം പണ്ട് കൂടുതലായിരുന്നു, ഇപ്പോൾ അത് കുറവാണ്. അതായത് അവർ 12 ക്ലാസ് അല്ലെങ്കിൽ 13 ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും കേംബ്രിഡ്ജിൽ നിന്ന് മാറി ഈസിയർ സിസ്റ്റത്തിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതായത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മടി എന്ന് പറയാം. പക്ഷെ അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. വളരെ പിന്നെ താല്പര്യത്തോടുകൂടി വളരെ പാഷനേറ്റ് ആയിട്ട് അന്നത്തെ ജനറേഷനെ കാട്ടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്.
ഇപ്പൊ ഏകദേശം എത്ര കുട്ടികളുണ്ട്, എത്ര സെന്റേഴ്സ് ഉണ്ട്?
ഞങ്ങൾക്ക് രണ്ട് സെന്റർ ആണുള്ളത്. മെയിൻ സെന്റർ മൗണ്ട് റോസ്കല്ലാണ്, മൗണ്ട് റോസ്കൽ ഗ്രാമ സ്കൂളിനടുത്തായിട്ട്. രണ്ടാമത്തെ സെന്റർ ഹെൻഡേഴ്സൺ, അത് 2018 ഞങ്ങൾ ഹെൻഡേഴ്സണിൽ പുതിയ സെന്റർ തുടങ്ങിയത്. ആദ്യത്തെ സെന്റർ മൗണ്ട് റോസ്കല്ലാണ് തുടങ്ങിയത്.
എങ്ങനെയാണ് ടൈമിംഗ് ഒക്കെ, വീക്ക് ഡേയ്സിലാണോ അതോ വീക്കെൻഡ്സിലാണോ കുട്ടികൾക്ക് വരാനുള്ള സൗകര്യം?
ഞങ്ങൾ സാധാരണ ക്ലാസ്സസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈവനിങ്സ് 3:30 to 8:30 ആണ്.
സ്കൂള്
കഴിഞ്ഞിട്ട് ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ആണല്ലോ ഇവിടെ പറയുന്നത്, സ്കൂൾ കഴിഞ്ഞിട്ടാണല്ലോ കുട്ടികൾ വരുന്നത്. പിന്നെ സാറ്റർഡേ മാത്രം നമ്മൾ ഫുൾ ഡേ എടുക്കുന്നുണ്ട്, സൺഡേ ഞങ്ങൾ വർക്ക് ചെയ്യാറില്ല.
നാട്ടിലെ പോലെ മെഡിസിനോ എഞ്ചിനീയറിംഗിനോ ഒക്കെ പ്രിപ്പറേഷൻ കൊടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ടോ നിങ്ങൾക്ക്?
സി, ന്യൂസിലൻഡിലെ സിസ്റ്റം ഈസ് എ ബിറ്റ് ഡിഫറെന്റ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നാട്ടിൽ എൻട്രൻസ് എക്സാം ആണല്ലോ മെഡിസിനൊക്കെ എഞ്ചിനീയറിംഗിനൊക്കെ. ഇവിടെ അങ്ങനെ എൻട്രൻസ് എക്സാം ഇല്ല, ഇവിടെ 13 ക്ലാസ്സിലെ മാർക്കിന്റെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ അഡ്മിഷൻ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയറിൽ പിന്നെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് കോമൺ ആയിട്ടൊരു കോഴ്സാണ് അവർ ചെയ്യുക. ഫസ്റ്റ് ഇയറിൽ ജനറൽ എഞ്ചിനീയറിംഗ് ആണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ് അവർ ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മെഡിസിൻ ആണെങ്കിലും പോക്ലൻ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ ബയോമെഡ് എന്ന് പറഞ്ഞ രണ്ട് കോഴ്സസ് ആണുള്ളത്. ആ കോഴ്സിന് എൻറോൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴാണ് അവരവിടെ ഇന്റർവ്യൂവും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ മാർക്കിന്റെയും ബേസ് ചെയ്തിട്ടാണ് മെഡിസിനൊക്കെയുള്ള അഡ്മിഷൻ കൊടുക്കുക. അപ്പോൾ സ്കൂൾ ലെവലിൽ അതിനുള്ള പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്കൂളിൽ നല്ല ഹൈ ക്രെഡിറ്റ്സ് ഉള്ള കുട്ടികൾ, അതായത് നല്ല എക്സലൻസ് ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ഇപ്പം കേംബ്രിഡ്ജ് ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാത്തിനും എ ഗ്രേഡ് ഉള്ള കുട്ടികളാണെങ്കിൽ ദേ ഗെറ്റ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് വെൻ ദേ ഗോ ഫോർ ദ ഇന്റർവ്യൂ.
ഇത്രയും വർഷക്കാലത്തെ പരിചയത്തിൽ നിന്നും തോന്നിയിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ, അതായത് കേരളത്തിലെ കുട്ടികൾക്ക് കുറച്ചും കൂടെ എഡ്യൂക്കേഷനിലൊരു കോമ്പറ്റീഷൻ ഇവിടെ കുട്ടികൾക്ക് കുറവാണ്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ ചോദിച്ചതേ ഉള്ളൂ.
ഓക്കെ, സി, ഞാനിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടെ ചെറിയ ക്ലാസ്സുകളിൽ വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാനുള്ളത്, ഞങ്ങളിവിടെ വരുമ്പം എന്റെ മൂത്ത മകൻ 3 ക്ലാസ്സിലും ഇളയ മകൻ 1 ക്ലാസ്സിലുമായിരുന്നു. അവനൊരു 2 വർഷം ഇവിടെ സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞിട്ട് എന്നോട് വന്നിച്ച് പറയാതെ ഞാൻ പുതുതായിട്ടൊന്നും പഠിച്ചില്ല എന്ന് പറയുമായിരുന്നു. കാരണം അറിയാമല്ലോ ഇവിടെ ചെറിയ ക്ലാസ്സിൽ വളരെ ലൈറ്റാണ്. പക്ഷേ 10 ക്ലാസ് വരെ അങ്ങനെയാണെന്ന് പറയാം. പക്ഷേ 11 ക്ലാസ് തൊട്ട് ഇവിടുത്തെ സ്റ്റഡി സിസ്റ്റം കുറച്ചുകൂടെ കേരളത്തിനെക്കാട്ടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ബെറ്റർ ഇൻ ദ സെൻസ് വി യൂസ് മോർ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇറ്റ് ഈസ് കോമ്പറ്റേറ്റീവ്. പിന്നെ വേറൊരു NCERTയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി വൈഡർ ഗ്രേഡ് ഓഫ് സബ്ജക്ട്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഓപ്ഷൻ, അതായത് ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ലിമിറ്റഡ് സബ്ജക്ട്സ് ഉള്ളല്ലോ. പിന്നെ കോമ്പിനേഷൻസ്, നമുക്കിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് അങ്ങനെയായിരുന്നല്ലോ. ഇവിടെ അങ്ങനെയില്ല, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് കമ്പൈൻ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സ്കൂളുകാരത് ടു എ സർട്ടൻ കൈൻഡ് മിസ് യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് വളരെ ഈസി ആക്കി കൊടുത്ത് അങ്ങനെ സ്റ്റാൻഡേർഡ് കുറച്ചു എന്നുള്ളൊരു പരാതിയാണ് ഇപ്പൊ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ
കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ, ചിലരുണ്ട് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻസ്, ബിലോ ആവറേജ്, ഇവരെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്നതാണോ കൂടുതൽ ഇഫക്റ്റീവ്, എന്താണ് അതേക്കുറിച്ചുള്ള ഒരു കമന്റ്?
ഞങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ ഞങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഡിഫറെന്റ് IQ അല്ലെങ്കിൽ എബിലിറ്റീസ് ഉള്ള കുട്ടികളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. വെച്ചാൽ സ്മാർട്ട് കുട്ടികളാണെങ്കിൽ അവരുടെ തന്നെ ഒരു ബാച്ച്, മീഡിയം ലെവലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഒരു ബാച്ച്, തീരെ വീക്കായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു ബാച്ച്. അങ്ങനെ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും അത് പറ്റണമെന്നില്ല. കാരണം പിന്നെ ഇപ്പോൾ ചില കേസസിൽ നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യേണ്ടി വരും. നമ്മൾ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് വി വിൽ ട്രൈ ടു കീപ് ഇറ്റ് ഇൻ സച്ച് എ വേ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ചില കുട്ടികൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അവർ ഒരു 10 വർക്ക്ഷീറ്റ് ഒക്കെ കൊടുത്താൽ അവർ ചെയ്യും. ചിലര് ഒരു 5 എണ്ണേ ചെയ്യുള്ളായിരിക്കും, ചിലര് 2 എണ്ണേ ചെയ്യുള്ളായിരിക്കും. അപ്പൊ ഈ 2 എണ്ണം ചെയ്യുന്നവർക്ക് 10 ഉള്ളവരോട് 10 എണ്ണം ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അത് അവർക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് അവരെ സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ വേറൊന്നുള്ളത്, പിന്നെ ഭയങ്കര ടാലന്റഡ് ആയിട്ട് കുട്ടികളുണ്ടല്ലോ, അവർ അങ്ങനെ ഉള്ളവരെ നമ്മള് സാധാരണ ഇതിൽ നമ്മൾ അവരെ 1-on-1 ട്യൂഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ തീരെ മോശം, അതായത് തീരെ മോശം എന്ന് പറഞ്ഞാൽ ചിലപ്പം അവർക്ക് ഈ ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ഒക്കെ ഉള്ളവരായിരിക്കുമല്ലോ, അങ്ങനെ ഉള്ളവരെ നമ്മൾ 1-on-1 ട്യൂഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലാത്ത കേസിലെല്ലാം നമ്മൾ ഗ്രൂപ്പ് ട്യൂഷൻ ആണ് പ്രിഫർ ചെയ്യുക.
ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അമ്മയൊരു അധ്യാപികയാണ്. അധ്യാപകരുടെ ഏറ്റവും വലിയ സന്തോഷം അവരുടെ സ്റ്റുഡൻസ് ഏറ്റവും ഉയർന്ന നിലയിലെത്തുമ്പോഴാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സക്സസ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഏറ്റവും കൃതാർത്ഥനായി തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
സി, സക്സസ് സ്റ്റോറീസ് പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മുടെ സെൻട്രലിൽ പഠിച്ചു പോയ ഒത്തിരി കുട്ടികൾ ഇപ്പം ഹൈ പൊസിഷനിലുണ്ട്. ഇപ്പം പിന്നെ നമ്മൾ ന്യൂസിലൻഡിലെ ഏത് ഹോസ്പിറ്റൽസിലോ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ എന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ബ്രില്ലിയൻസിൽ പഠിച്ചിറങ്ങിയ ഏതാണ്ട് 50 ഡോക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിലെ വളരെ പ്രശസ്തമായ ഒരു സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും 1 യൂണിവേഴ്സിറ്റി ആയിരുന്നു കാൽടെക്സ്. കാൽടെക്സിലേക്ക് പിന്നെ സാധാരണഗതിയിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ നിന്ന് ഒരു വർഷം ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടാറുള്ളൂ. എന്റെ ഒരു സ്റ്റുഡന്റ് 13 ക്ലാസ് ഓക്ലൻഡ് ഗ്രാമറിൽ നിന്ന് കഴിഞ്ഞിട്ട് ആ വർഷം കാൽടെക്സിലേക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു. അപ്പൊ അതാണ് പിന്നെ ഒരു വലിയ സന്തോഷം. അതുപോലെ തന്നെ സിഡ്നി സ്കൂൾ ഓഫ് മെഡിസിനില് വൈസ് ചാൻസലർ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്ന എന്റെ 7 കുട്ടികളുണ്ട് ഇപ്പം നിലവിൽ. ചിലര് 7-ാമത്തെ വർഷമാണ്, ചിലര് 2nd ഇയർ, അങ്ങനെയുണ്ട്. പക്ഷെ ഇതിനെക്കാട്ടിയൊക്കെ ഉപരിയായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു ഇത് അല്പം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഞാൻ മുടി വെട്ടാൻ പോകുന്ന എന്റെ ബാർബർ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, എന്റെ മോൻ 13 ക്ലാസ്സിൽ തോറ്റുപോയി. അപ്പൊ അവന് മാത്തമാറ്റിക്സിന് ആവശ്യത്തിന് സ്കോർ ഇല്ല, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ടീക്കുറ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, അതായത് 13 ക്ലാസ്സിൽ തോക്കുന്ന കുട്ടികൾക്ക് ഓപ്പൺ നാഷണൽ ഓപ്പൺ സ്കൂൾ പോലെ അവരെ അപ്രോച്ച് ചെയ്താൽ അവർ ചില ഇന്റേണൽ പേപ്പേഴ്സ് ചെയ്തു കൊടുത്താൽ പാസ്സാകാനുള്ള ഒരു സിസ്റ്റമുണ്ട്. അപ്പൊ അങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യും. അവരെ ആ കുട്ടിയെ ഞാൻ മാത്തമാറ്റിക്സിന് ഒരു ചെറിയ പീരീഡ് ഒരു 4 ആഴ്ചയോളം ട്രെയിൻ ചെയ്തു. ആ കുട്ടി എക്സാം പാസ്സായി. അങ്ങനെ അവൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അവൻ മാത്സിന് മാത്രമായിരുന്നു തോറ്റിട്ടുണ്ടായിരുന്നു. ഓക്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ഗ്രാജുവലി പറഞ്ഞ വിശ്വസിക്കില്ല, അവൻ അവിടുന്ന് പഠിച്ച് ലോയറായി. എന്നിട്ട് ഇപ്പോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവന് നോർത്ത് ഷോറിലുള്ള കുറെ സ്കൂളുകളുടെ ലോയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ എപ്പോഴും മുടി വെട്ടാൻ ചെല്ലുമ്പോൾ അയാൾ ഇങ്ങനെ വളരെ എന്തു പറയുന്ന സന്തോഷത്തോടുകൂടിയും എന്നോട് എപ്പോഴും പറയാറുണ്ട്, സാർ ഒന്ന് ഹെൽപ്പ് ചെയ്തത് വളരെ ഹെൽപ്ഫുള്ളായി, എന്റെ മോന്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറി മറിഞ്ഞു. അല്ലെങ്കിൽ അവൻ ചിലപ്പം പാക്ക് ആൻഡ് സേവില് അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ജോലികളിലേക്ക് പോകേണ്ട ആളായിരുന്നു എന്ന് പറയാറുണ്ട്. അതൊരു വലിയ സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്.
ഒരു ടീച്ചർ എന്ന നിലയിൽ അത് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് ഈ ട്യൂഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ കുട്ടികൾക്ക് ട്യൂഷന് പോകാൻ ഒരു മടി നമ്മുടെ കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെയും ഉണ്ടോ അങ്ങനെ മടിയുള്ള കുട്ടികൾ? അങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ബ്രില്ലിയൻസ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ?
നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. സി, ഞാൻ ബോംബെയിലായിരുന്നു. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, ബോംബെയിൽ ഞാൻ പഠിപ്പിച്ചിരുന്നത് ജൂനിയർ കോളേജിലാണ്. ജൂനിയർ കോളേജ് എന്ന് പറയുമ്പം പിന്നെ അവിടെ ഒരു ക്ലാസ്സിൽ 120 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ സ്കൂള് തുടങ്ങുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ചെന്നിട്ട് കുട്ടികളോട് ചോദിക്കും എത്ര പേര് ട്യൂഷന് പോകുന്നുണ്ടെന്ന്. അപ്പം മിക്കവാറും 120 പേരും എണീറ്റ് നിൽക്കും. കാരണം ബോംബെയിൽ എന്ന് പറഞ്ഞ ട്യൂഷൻ ഒരു കൾച്ചറാണ്. കാരണം ട്യൂഷന് പോകാത്തവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞങ്ങൾ ന്യൂസിലൻഡ് വരുന്ന സമയത്ത് ഇവിടെ ട്യൂഷന് പോവുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നാണക്കേട് പോലെയായിരുന്നു. അപ്പൊ എന്നോട് ചില പാരന്റ്സ് വന്നിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ കൊച്ചു ട്യൂഷൻ വരുന്നുണ്ടെന്ന് പുറത്തു പറയരുതെന്ന്. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി. ഇപ്പോള് ട്യൂഷൻ വരുന്ന കുട്ടികൾ പ്രൗഡായിട്ട് പറയാറുണ്ട് ഞങ്ങൾ ട്യൂഷന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കറിയാം എന്റെ ഒത്തിരി കുട്ടികൾ ഡെക്സ് അവാർഡ് അറിയാലോ, ന്യൂസിലൻഡിലെ ഇയർ 13 ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് ഡെക്സ്. ഒത്തിരി കുട്ടികൾ ഡെക്സ് അല്ലെങ്കിൽ പ്രോക്സിമ അക്സസിറ്റ് എന്ന് പറയുന്ന അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ അവരെ പിന്നെ അവരോട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഞാൻ ബ്രില്ലിയൻസിൽ പോയിരുന്നത് അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാരന്റ്സ് കുട്ടികളുമായിട്ട് എന്റെ അടുക്ക് വരുമ്പം ഞാൻ ആദ്യമേ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് ട്യൂഷന് വരാൻ താല്പര്യമുണ്ടോ അതോ പാരന്റ്സ് നിർബന്ധിച്ചിട്ടാണോ വരുന്നത്? ചില കുട്ടികൾ പറയും പാരന്റ്സ് നിർബന്ധിച്ചാണ്. അപ്പൊ ഞാൻ പറയും നിങ്ങൾ വരണ്ട, ഞാൻ അപ്പൊ തന്നെ പറയും നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പൊ ഞാൻ അവരെ പറഞ്ഞു വിടും, എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ട്യൂഷൻ വേണമെന്ന് തോന്നുന്നു, ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, ആ സമയത്ത് വന്നോളൂ, ഞാൻ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന കേസ് ആയതുകൊണ്ട് അപ്പൊ കുട്ടികൾക്കും അറിയാം, പിന്നെ പാരന്റ്സ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ബ്രില്യൻസിൽ പോയിട്ട് കാര്യമില്ല. പിന്നെ എന്റെ ഒരു ലേണിംഗ് ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ആൾക്കാരെ ഫോഴ്സ് ചെയ്യാറില്ല, കാരണം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുക. പഠിക്കണം, പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ബ്രില്യൻസിൽ വന്നാൽ എന്താണ് അവർക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇപ്പൊ എന്നോട് ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആദ്യമൊക്കെ വരാൻ മടിയുള്ള കുട്ടികൾ, അവര് കുറച്ച് ക്ലാസ്സൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഒരു മാസം ഞാൻ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ സാറിന്റെ ഒരു ലെസണിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന്. അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നും. കാരണം വെച്ചാല് പിന്നെ അറിയാലോ, ഇവിടെ സ്കൂൾസിൽ വളരെ സ്ലോയിലാണ് അവർ പോകുന്നത്. ചെറിയ 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 യൂണിറ്റ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത്, പക്ഷെ നമുക്ക് ഒരാഴ്ചയിൽ ഒരു മണിക്കൂറല്ലേ കിട്ടുള്ളൂ, അവർ 5 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് നമ്മൾ എടുക്ക് വരുന്നത്. അപ്പൊ ഞാൻ സാധാരണ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ ചെയ്ത് 5 മണിക്കൂറിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ 1 മണിക്കൂർ ചെയ്യണം. പക്ഷെ അത് അതിനും പോലെ അതുകൊണ്ട് എന്ത് പറയുന്നത്, ഒരു ഒരു മാസത്തെ കാര്യങ്ങൾ ഞാൻ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്തുവെന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രിഗണോമെട്രി, എല്ലാവർക്കും പേടിയുള്ളൊരു സംഭവമാണല്ലോ. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക് ശരിക്കും പഠിപ്പിക്കാൻ എനിക്ക് 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് പഠിപ്പിക്കാൻ എനിക്ക് 1 മണിക്കൂർ മതി. സ്കൂളുകളിൽ അത് ചിലപ്പം 4-5 ആഴ്ച വരെ എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഫണ്ടമെന്റൽസ് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ അടുക്ക് വരുന്ന ഒരു കുട്ടികളും ഓക്കെ എനിക്ക് ട്യൂഷന് പോകാൻ മടിയാണ് എന്ന് പറഞ്ഞ് വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടില്ല.
ഇനി ഒരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം റിജി ചാക്കോയുടെ അനുഭവ കഥകൾ തുടരും.
ഒരു 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 സംഭവം ഞാൻ ഓർക്കുകയാണ്, ഒരു പെങ്കുച്ച് പിന്നെ അവളുടെ അമ്മയുമായിട്ട് വന്നു. ഇവര് തമ്മിൽ ടോക്കിംഗ് ടൈംസിലല്ല. അപ്പൊ എന്നുവെച്ച് പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, ഇവളൊന്നും ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കത്തില്ല, അവള് ഭയങ്കര റൂമിൽ കയറിയ ഉടനെ അവള് കഥയൊക്കെ അടിച്ച് ഇടും, അവൾ എന്നകത്ത് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ അമ്മയെ മാറ്റി നിർത്തിച്ച് ഈ കൊച്ചിനോട് സംസാരിച്ചു. അവള് പറഞ്ഞു, അമ്മ എപ്പോഴും ഈ കീ ഹോളിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കും ഞാൻ എന്താ ചെയ്യുന്നത്. കോവിഡിന് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞപ്പം ആദ്യം ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാല് സി പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടിക്കലി ഇറ്റ് ഇസ് എ നോ ഇൻകം സിനാറിയോ ആണ്. അപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു.
ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് ബേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 09218-4000. Oro yatrayum oru anugrahamanu. Sahyon Tours and Travels.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ബ്രില്യൻസ് എഡ്യൂക്കെയർ സെന്റർ ഡയറക്ടർ റിജി ചാക്കോ ആനിത്തോട്ടത്തിന്റെ അനുഭവ കഥകൾ തുടരുന്നു.
അല്ല, ആദ്യം തന്നെ റിജി പറഞ്ഞ പോലെ തന്നെ സ്വയം താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് ട്യൂഷന് വരുന്നത് അവർ.
അപ്പൊ
പിന്നെ ആ ഒരു ഇഷ്യൂ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടാണ് പോകുന്നത് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇപ്പൊ മാത്സിനെ കുറിച്ച് പറഞ്ഞു, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഫോക്കസ് കൊടുക്കുന്നത് ബ്രില്യൻസ് എഡ്യൂക്കേഷൻ?
സി, ഞങ്ങള് മെയിൻ ആയിട്ട് പറയുകയാണ് ഞങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ മാത്തമാറ്റിക്സ് ആണ്. കാരണം ഞാനും എന്റെ ഭാര്യ സിൽജ, ഞങ്ങൾ രണ്ടുപേരും മാസ്റ്റേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആണ്. ഞങ്ങൾ ആദ്യം മാത്തമാറ്റിക്സ് ട്യൂഷൻ മാത്രമായിട്ടാണ് ഉദ്ദേശിച്ച് തുടങ്ങിയത്. പക്ഷെ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഒത്തിരി പാരന്റ്സ് വന്നിച്ച് ബാക്കി സബ്ജക്ട്സും കൂടെ തുടങ്ങാമോ, കാരണം പല സബ്ജക്ട്സിന് വേണ്ടിയിട്ട് പലയിടത്ത് പോകണ്ടല്ലോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞങ്ങൾ പിന്നെ ഗ്രാജുവലി ഫിസിക്സ് തുടങ്ങി, പിന്നെ കെമിസ്ട്രി തുടങ്ങി, പിന്നെ എല്ലാ സയൻസ് സബ്ജക്ട്സ് തുടങ്ങി, പിന്നെ ഇംഗ്ലീഷ് തുടങ്ങി, പിന്നെ അക്കൗണ്ടിങ് തുടങ്ങി. ഇപ്പം പ്രാക്ടിക്കലി ഓൾമോസ്റ്റ് ഓൾ സബ്ജക്ട്സ് ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഐ ഗോട്ട് എ ഗുഡ് ടീം ഓഫ് ടീച്ചേഴ്സ്, അവരെല്ലാവരും തന്നെ ന്യൂസിലൻഡിലെ ലീഡിംഗ് സ്കൂൾസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ വന്ന് ഓരോരോ സബ്ജക്ട്സ് പഠിപ്പിക്കുന്നു. ഞാനും എന്റെ വൈഫ്, ഞങ്ങൾ രണ്ടുപേരുമാണ് മെയിൻ ആയിട്ട് മാത്തമാറ്റിക്സ്, ഞാൻ സീനിയർ ലെവൽ മാത്സും എന്റെ വൈഫ് ജൂനിയർ ലെവൽ മാത്സും പഠിപ്പിക്കും. എന്റെ വൈഫിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഒരു 6th class തൊട്ട് 10th class വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ലെവലിലേക്ക് ചെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ഷീസ് ആൻ എക്സ്പേർട്ട്. ഞാൻ കുറച്ചുകൂടെ ഹയർ ലെവൽ മാത്സ് ആയതുകൊണ്ട് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ അത്ര എക്സ്പേർട്ട് അല്ല, പക്ഷെ ഹയർ ലെവൽ മാത്സ് പഠിപ്പിക്കാൻ എനിക്ക് തമ്പുരാൻ, ഗോഡ് ഹാസ് ഗിവൺ മീ എ യുനോ ഗിഫ്റ്റ്. അപ്പൊ ചില കുട്ടികൾ എന്നെ ക്ലാസ്സിൽ ഇങ്ങനെ വന്നു വെച്ചാൽ മാത്തമാജീഷ്യൻ എന്ന് തന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അവരതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഒത്തിരി ഷോർട്ട് കട്ട് ട്രിക്സ് ഇങ്ങനെ ബ്രില്യൻസി പഠിപ്പിച്ചു കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു നമുക്കൊരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ അത് നമുക്ക് ആൾജിബ്രയിൽ പല മെത്തേഡ്സ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ ബ്രില്യൻസി പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം സ്കൂളിൽ അവര് ചിലപ്പം 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു തവണ പിന്നെ ഒനിയങ്ക സ്കൂളിൽ റിലീവർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഒരു ദിവസം ഞാൻ അവിടെ ഒരു ഇയർ 13 ക്ലാസ്സിൽ ചെന്നു. ചെന്നപ്പോൾ അവിടെ ഒരു ഫിസിക്സിന്റെ ക്ലാസ് ഞാൻ റിലീവർ ആയിട്ട് ചെന്നാണ്. അപ്പോൾ അവരൊന്ന് ഫിസിക്സിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്, 1/U + 1/V = 1/F. ഇതാണ്. അപ്പോൾ അതിനകത്ത് ദേ ടോൾഡ് മീ ടു മേക്ക് യു ദ സബ്ജക്ട് ഓഫ് ദി ഇക്വേഷൻ. അപ്പം ഞാനത് ബോർഡിൽ ചെയ്തു. വിത്തിൻ 30 seconds ഐ കുഡ് ഡു ദാറ്റ്. ചെയ്ത് കഴിഞ്ഞ ഉടനെ കുട്ടികൾ ഞങ്ങൾ ഓന്നൊരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. ഞാൻ ചോദിച്ചു വാട്ട് ഹാപ്പൻഡ്. അപ്പൊ പറഞ്ഞു, ലാസ്റ്റ് 1 hour വി ഓൾ പ്ലസ് അവർ ടീച്ചർ വാസ് ട്രൈങ് ടു മേക്ക് യു ദ സബ്ജക്ട് ഓഫ് ദ ഇക്വേഷൻ. വി കുഡ് ഇൻഡു ഇറ്റ് ആൻഡ് യു ഡിഡ് ഇൻ 30 seconds. അല്ല സീ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നമ്മളതെല്ലാം വളരെ ഈസി ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആൾജിബ്ര പ്രോപ്പർ ആയിട്ട് ന്യൂസിലൻഡിൽ പഠിപ്പിക്കുന്നില്ല. അതാണ് ന്യൂസിലൻഡിലെ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡിന്റെ ഏറ്റവും ഒരു പ്രോബ്ലം ആയിട്ട് ഞാൻ കണ്ടത്. കൃത്യമായിട്ട് ആൾജിബ്ര ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തുടങ്ങിയാൽ മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലംസ് തീരും. ഞങ്ങൾ ബ്രില്യൻസിൽ എപ്പോഴും ആ ഒരു ആസ്പെക്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
അത് നല്ലൊരു പോയിന്റ് ആണ് റിജി പറഞ്ഞത്. കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കുമ്പോൾ അത് ട്യൂഷൻ സെന്ററിൽ വന്നിരുന്ന് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രവണത ഉണ്ടാകാറുണ്ടോ?
അതേക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പം ഒരു ഒരു റേറ്റിംഗ് ഉണ്ട്. അതായത് ന്യൂസിലൻഡിലെ പിന്നെ എല്ലാ ട്യൂഷൻ സെന്റേഴ്സിനെ നമ്മുടെ ഗൂഗിൾ റിവ്യൂസിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റേറ്റിംഗ്. ആ റേറ്റിംഗിൽ കറന്റ്ലി വി ആർ സിറ്റിംഗ് അറ്റ് ദ 4th place. അപ്പൊ അതിനകത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രില്യൻസിൽ ഒത്തിരി ഹോംവർക്ക് കൊടുക്കുന്നു എന്നാണ്. പക്ഷെ ഞാനതൊരു പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം വെച്ചാല് നമ്മുടെ അടുക്ക വരുന്ന സ്റ്റുഡൻസിൽ ഒരു ഒരു 60% ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. ഇന്ത്യൻ പാരന്റ്സ് ദേ ഓൾവേസ് പ്രിഫർ ടു ഹാവ് മോർ ഹോംവർക്ക്. അപ്പൊ അവരെപ്പോഴും പറയും ഹോംവർക്ക് കൂടുതൽ കൊടുക്കണം. പക്ഷെ ആ സ്ഥാനത്ത് കിവീസ് ആണെങ്കിൽ അവർ പറയും ഹോംവർക്ക് കൊടുക്കണ്ട, അല്ലെങ്കിൽ മിനിമം കൊടുക്കാവുള്ളൂ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അതൊരു കുട്ടികളെ നോക്കിയാണ് ഇപ്പൊ ഹോംവർക്ക് കൊടുക്കുന്നത്. അതായത് പാരന്റ്സ് കുഴപ്പമില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഹോംവർക്ക് കൊടുക്കും നല്ലപോലെ. പാരന്റ്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കത്തില്ല. പക്ഷെ പിന്നെ ഹോംവർക്ക് എപ്പോഴും അവർക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് ഒത്തിരി ഹോംവർക്ക് കൊടുത്ത് പാരന്റ്സിന് പ്രഷർ കൊടുക്കുകയും ചെയ്യരുതല്ലോ. കാരണം ഇവിടെ പാരന്റ്സിന് എല്ലാവർക്കും ഒന്നും പാരന്റ്സിനെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നമ്മൾ വി ഓൾവേസ് ട്രൈ ടു കീപ് എ ബാലൻസ്. ഓക്കെ, പക്ഷെ ഇപ്പൊ ചില പാരന്റ്സ് ഇനഫ് ഹോംവർക്ക് കിട്ടിയില്ല എന്ന് പരാതിപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു ഓൾറെഡി ഇങ്ങനെ ഒരു പരാതി നമ്മളെ കുറിച്ച് അവിടെ കിടക്കുകയാണ്, അപ്പൊ എന്നിട്ടും പാരന്റ്സ് ഇങ്ങനെ പറയാറുണ്ടല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ അവരോട് തന്നെ പറയാറുണ്ട്.
ഇപ്പൊ ഗൂഗിൾ റിവ്യൂവിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് നിങ്ങൾ ബ്രില്ലിയൻസ് എഡ്യൂക്കേർ സെന്ററിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് റിജി വിശ്വസിക്കുന്നു?
സി, ഫസ്റ്റ് ഓഫ് ഓൾ പെർഫോമൻസ് ആണ്. നമ്മുടെ അടുക്ക വന്നിട്ടുള്ള കുട്ടികൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് നമുക്ക് തരുന്നത്. ഇപ്പം രണ്ട് മോർ ദാൻ 100 ഗൂഗിൾ റിവ്യൂസ് ഉള്ളതിൽ എനിക്ക് തോന്നുന്നുണ്ട് 98% ഫൈവ് സ്റ്റാർ റിവ്യൂസ് ആണ്. 4 സ്റ്റാറിൽ താഴെ ആരും നമുക്ക് റിവ്യൂ തന്നിട്ടില്ല. ദാറ്റ് മീൻസ് ദേ ആർ ഹാപ്പി വിത്ത് അസ് അല്ലേ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ചില കുട്ടികൾ അതായത് വളരെ ചെറിയ പെർസെന്റേജുമായിട്ട് നമ്മുടെ അടുക്ക വന്നവരുണ്ട്. 20% മാർക്കുമായിട്ട് നമ്മുടെ അടുക്ക വന്നു വെച്ചാൽ അവസാനം 80% പുറത്തു പോയവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ അവർ വളരെ ഹാപ്പി ആയിട്ടുള്ള റിവ്യൂസ് ഒത്തിരി പറയാറുണ്ട്. പിന്നെ എന്റെ അടുക്ക വന്നിട്ടുള്ള ഒരു കുട്ടി പോലും, ഇയർ 13 കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടി പോലും ഇതുവരെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് കിട്ടാതിരുന്നിട്ടില്ല. അറിയാലോ യൂണിവേഴ്സിറ്റി എൻട്രൻസിന് മിനിമം ക്രെഡിറ്റ്സ് ഉണ്ട്, അത് കിട്ടാതിരുന്നിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പം നമ്മുടെ റിസൾട്ട് ആണ് നമ്മുടെ ഏറ്റവും നല്ല ഗൂഗിൾ റിവ്യൂസ് കിട്ടാനുള്ള കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി കുട്ടികൾക്ക് ടോപ്പ് ഇൻ സ്കൂൾ, ഇപ്പം രണ്ടു തവണ നമ്മുടെ കുട്ടികൾ കേംബ്രിഡ്ജിന്റെ ഇന്റർനാഷണൽ എക്സാമിന് ടോപ്പ് ഇൻ വേൾഡ് അവാർഡ് കിട്ടിയിരുന്നു. അതായത് ഒരു തവണ ഐ ജി മാത്തമാറ്റിക്സിന് 2015 പിന്നെ 2022 തോന്നുന്നു, അങ്ങനെ രണ്ടു തവണ ടോപ്പ് ഇൻ ദ വേൾഡ് അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ 98-99% എ ലെവൽ, അത് ദാറ്റ്സ് വെരി കോമൺ. അതുപോലെ തന്നെ സി ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ട്യൂഷൻ സെന്ററിലൊക്കെ അവർ പുറത്തു വന്ന ടീച്ചേഴ്സിനെ വെച്ചാണല്ലോ വർക്ക് ചെയ്യുക. ഞങ്ങൾക്ക് ഇപ്പം ഞാനും എന്റെ ഭാര്യയാണ് മെയിൻ ആയിട്ടുള്ള, ഞങ്ങൾ ഡയറക്ടേഴ്സ് തന്നെയാണ് ടീച്ചേഴ്സ്. ഞാൻ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീനിയർ മാത്തമാറ്റിക്സ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു, ജൂനിയർ മാത്തമാറ്റിക്സ് എന്റെ വൈഫ് ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ മറ്റ് സബ്ജക്ട്സിന് നമ്മൾ പുറത്തു നിന്നുള്ള ടീച്ചേഴ്സിനെ വരുന്നു. ഞങ്ങൾ രണ്ടുപേരും എം എസ് സി മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്തവരാണ് നാട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് സിൽജ എംഎഡ് ചെയ്തു, ബോംബെ യൂണിവേഴ്സിറ്റിന്ന് എംഎഡ് ചെയ്തു. ഞാൻ ബി എഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സ് കൂടെ ചെയ്തു. അത് ദാറ്റ് ഹെൽപ്സ് മീ എ ലോട്ട് ടു റൺ ദ ബിസിനസ്.
ഇപ്പൊ ഈ അധ്യാപകരെ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ടീച്ചറിനെ ഇഷ്ടപ്പെടുന്ന അനുസരിച്ചാണ് നമുക്ക് ചില സബ്ജക്ട് ഇഷ്ടപ്പെടുന്നത്. ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്, കാരണം എനിക്ക് കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചറെ ഇഷ്ടമായിരുന്നു. പൊതുവേ എല്ലാവർക്കും ഇച്ചിരി മടുപ്പുള്ള വിഷയമാണ് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ, എങ്കിൽ കൂടെ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വരുന്ന സ്റ്റുഡൻസിനെ എങ്ങനെയാണ് നിങ്ങൾ ആ വിഷയത്തിലേക്ക് ഇങ്ങനെ ഈ മാഗ്നറ്റ് പോലെ ആകർഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ?
ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് ട്രെയിൻഡ് ടീച്ചേഴ്സ് ആണ്. ഞാൻ ബി എഡ് ചെയ്തിട്ടുണ്ട്, എം എസ് സി ബി എഡ് ആണ്, സിൽജ എം എസ് സി എം എഡും ചെയ്തതാണ്. അപ്പം ബി എഡിനും എം എഡിനും ഒക്കെ നമ്മൾ മെയിൻ ആയിട്ട് ചൈൽഡ് സൈക്കോളജി ഒത്തിരി പഠിക്കുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങളത് ട്യൂട്ടറിംഗിൽ പ്രത്യേകിച്ചും സി നമ്മൾ സ്കൂളിലെ ടീച്ചിങ്ങും ട്യൂട്ടറിങ്ങും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സ്കൂൾ ടീച്ചേഴ്സിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് പറയുന്നത് ഒരു പേഴ്സണൽ ഇന്റിമസി ആ കുട്ടികൾക്ക് മീൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ അവർക്ക് സ്കൂളിൽ കിട്ടാത്ത പല കാര്യങ്ങളും എക്സ്ട്രാ കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇപ്പം സ്കൂളിൽ നിന്ന് മാത്തമാറ്റിക്സ് വെറുത്തിട്ട് വരുന്ന ചില കുട്ടികളോട് ഞാൻ കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് അവർക്ക് മാത്സിനെ വെറുപ്പ്. ചിലപ്പോൾ പേടിയായിരിക്കാം അവർക്ക് ആ സബ്ജക്ട്സിനോട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ആ ആംഗിളിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ മനസ്സിൽ നിന്ന് ആ സബ്ജക്ട്സിനോടുള്ള ഭയം എടുത്തു കളയുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് എടുത്തു കളഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അങ്ങനെയാണ് ചെയ്യുന്നത്.
ഇത്രയും പാഷൻ ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഫാമിലിയിൽ മറ്റാരെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടോ?
സി എന്റെ ഫാമിലിയിൽ വേറെ ടീച്ചേഴ്സ് ആരുമില്ല. ഞാൻ 10th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് പിന്നെ എന്നെ 10th പഠിപ്പിച്ച് എനിക്ക് വളരെ ഇഷ്ടമുള്ള എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ 10th ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അന്ന് ടീച്ചർ പറഞ്ഞു പിന്നെ നിങ്ങളാരും ടീച്ചിങ്ങിലേക്ക് പോരുത് കേട്ടോ, കാരണം ടീച്ചിങ് ടീച്ചേഴ്സിനൊട്ടും പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്റെ മനസ്സിലും ഇങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ ഞാൻ വേറൊരു ഫീൽഡിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. അങ്ങനെ ഞാൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പ്രീ ഡിഗ്രി ഞാൻ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ബി എസ് സിയും എം എസ് സി മാത്തമാറ്റിക്സ് മെയിൻ ആയിട്ട് ദേവേരി കോളേജ് പഠിച്ചു. അപ്പോൾ ദേവേരി കോളേജിൽ ഞാൻ എം എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് പ്രീ ഡിഗ്രിക്കാർക്ക് വേണ്ടിയുള്ള ഒരു വേറെ ഹോസ്റ്റലുണ്ട്. അപ്പോൾ അവിടുത്തെ വാർഡനച്ചൻ അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം എന്നോട് ചോദിച്ചു കുറച്ച് കുട്ടികളുണ്ട് അവരിങ്ങനെ ട്യൂഷനാണെന്നും പറഞ്ഞ് ടൗണിലേക്ക് പോകും, എന്നിട്ട് അവരുടെ സിനിമയ്ക്കൊക്കെ പോയി ഇങ്ങനെ കറങ്ങി നടക്കുക, അപ്പോൾ റിജിക്ക് അവർക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനൊരു 15 കുട്ടികളെ അച്ഛൻ ട്യൂഷൻ എനിക്ക് പിടിച്ച് അവിടുന്ന് തന്നു. ഞാൻ ആ കുട്ടികളെ വെച്ചുകൊണ്ട് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അപ്പൊ അവരെ പഠിപ്പിക്കുന്നത് എന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ്, എന്നെ എം എസ് സിക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞു സാറ് കോളേജിൽ ഞങ്ങളെ കോളേജിലും കൂടെ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന്. അതെനിക്കൊരു ഭയങ്കര പോസിറ്റീവ് എൻകറേജ്മെന്റ് ആയിരുന്നു. ആ നിമിഷം ഞാൻ എന്റെ തീരുമാനം മാറ്റി ഞാൻ ടീച്ചറാകാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാനത് എം എസ് സി കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ പോയി ബി എഡ് ചെയ്തു. എനിക്ക് പക്ഷെ ഒരിക്കലും തോന്നിയിട്ടില്ല ടീച്ചിങ് ടീച്ചേഴ്സിന് പൈസ ഇല്ല എന്നും ടീച്ചിങ് ഒരു മോശം പ്രൊഫഷൻ ആണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ബോംബെയിലായിരുന്ന സമയത്തും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ ഒരു ട്യൂട്ടറിംഗ് സെന്റർ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും വന്ന് ട്യൂഷൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങളത് ഞങ്ങളുടെ ഒരു പാഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു.
ഫാമിലിയിൽ ആരെങ്കിലും
സിൽജയുടെ ഫാമിലിയിൽ സിൽജയുടെ ചേച്ചിയുടെ മൂത്ത ചേച്ചി ശിവസെന്നാണ്, സിസ്റ്റർ ഒട്ടാവിയ. ചേച്ചി പയ്യന്നൂര് വളരെ ഫേമസ് ആയ ഒരു സ്കൂളിന്റെ, സെന്റ് മേരീസ് സ്കൂളിന്റെ പ്രിൻസിപ്പലായിരുന്നു. അതുപോലെ തന്നെ അതാണ് മെയിൻ ആയിട്ട് ഒരു ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട്. ചേച്ചിയെ കണ്ടുകൊണ്ടാണ് സിൽജ ടീച്ചറായതെന്ന് സിൽജ എപ്പോഴും പറയാറുണ്ട്. സിൽജ ആ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പയ്യന്നൂര് പഠിപ്പിച്ചിട്ടുണ്ട്.
മക്കളൊക്കെ?
മക്കൾ എനിക്ക് രണ്ട് മക്കളാണ്. മൂത്ത മകൻ ജേക്കബ്. ജേക്കബ് ഇപ്പൊ കറന്റ്ലി അമേരിക്കയിലാണുള്ളത്. അവനിവിടുന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞേച്ച് ന്യൂസിലൻഡ് ഡിഫൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ന്യൂസിലൻഡ് ഗവൺമെന്റ് അവനെ ഒരു വർഷത്തേക്ക് അമേരിക്കൻ ഗവൺമെന്റ് കൂടെ വർക്ക് ചെയ്യാനായിട്ട് വിട്ടേക്കാണ്. രണ്ടാമത്തെ മകൻ പോൾസ്. പോൾസും എഞ്ചിനീയറാണ്, പോൾസ് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പോൾസ് നല്ലൊരു ടീച്ചറാണ്. ജേക്കബും അതെ, ജേക്കബിന് അല്പം മടിയുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ അവർ രണ്ടുപേരും നല്ല ടീച്ചേഴ്സാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിച്ച് ഞങ്ങളെ ഇങ്ങനെ
പഠിപ്പിക്കാറുണ്ട്.
പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ അവർ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ദേ ആർ വെരി ടാലന്റഡ് ടീച്ചേഴ്സ്. ഹോപ്പിംഗ് ദാറ്റ് ദേ വിൽ ടേക്ക് ദിസ് ലെഗസി ഫോർവേർഡ്.
വളരെ സന്തോഷമാണ്. അവർക്ക് ആ ഒരു ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് പേരന്റ്സിന്റെ.
യെസ് യെസ്. പ്രത്യേകിച്ചും പോൾസ് കുറച്ച് ദിവസം ഇങ്ങനെ ഫിസിക്സ് പഠിപ്പിച്ചിരുന്നു. അപ്പൊ പിന്നെ ചില കുട്ടികളുണ്ട്, അതായത് സെന്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്ന് തന്നെയുള്ള കുട്ടികൾ, അവർ വന്നിച്ച് ഇങ്ങനെ പോൾസിനെ ഞങ്ങൾക്ക് ഫിസിക്സ് ടീച്ചറായിട്ട് തരാമോ എന്ന് ചോദിച്ചു വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ കൊടുത്തതാണ്. അപ്പൊ പക്ഷേ സിൻസ് ഹി ഈസ് ബിസി വിത്ത് മെനി അതർ തിങ്സ്, എപ്പോഴും അവൈലബിൾ അല്ല. സോ വെൻഎവർ ഹി ഈസ് അവൈലബിൾ ഹി കംസ് ആൻഡ് ഹെൽപ്സ് അസ്.
അപ്പൊ പോൾസ് ഒരു ഓൺ ഡിമാൻഡ് ടീച്ചർ
എന്ന് വേണമെങ്കിൽ പറയാം.
മുന്നോട്ട് എന്താണ് ബ്രില്ലിയൻസ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ പരിപാടികൾ, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ?
നൈസ് ക്വസ്റ്റ്യൻ. സി, ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളിപ്പോ 18 വർഷം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, 4 പേരെ വെച്ച് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇതുവരെ എത്തുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല. രണ്ടാമതൊരു ബ്രാഞ്ച് തുടങ്ങുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല. അപ്പോൾ ഒരു സമയത്ത് എന്റെ അടുക്ക പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർ വന്നേച്ച് ചോദിച്ചു, നമുക്കൊരു ബ്രാഞ്ച് കൂടെ തുടങ്ങാമോ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബ്രാഞ്ച് തുടങ്ങി. അപ്പൊ അതുപോലെ ഇനിയും എന്റെ ടീച്ചേഴ്സ് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, എന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ടീച്ചേഴ്സ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ചസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. സൗത്ത് ഓക്ലൻഡിലും അതുപോലെ തന്നെ നോർത്ത് ഷോറിലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തില്ല. ഞാൻ പറയുന്നത് ദൈവം ഡിസൈഡ്സ്, വി ജസ്റ്റ് ഡു ദാറ്റ് അറ്റ് ദാറ്റ് ടൈം.
ഇപ്പം മാത്തമാറ്റീഷ്യൻ, മാത്തമജീഷ്യൻ എന്നൊക്കെ പറയുന്നത് പോലെ എപ്പോഴും കണക്ക് മാഷമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ എനിക്ക് തോന്നു വരുന്നത് സ്ഫടികത്തിലെ ചാക്കോ മാഷാണ്. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു ചാക്കോ മാഷ് ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ?
എനിക്കറിയത്തില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന്. പക്ഷെ തോന്നാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്നെ 10ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ചത് ഒരു സിസ്റ്റർ ആയിരുന്നു. അപ്പം എന്റെ മനസ്സിലുള്ള ഒരു മാത്തമാറ്റിക്സ് ടീച്ചറുടെ ഇമേജ് ആ സിസ്റ്ററാണ്. ഭയങ്കര ഒരു അമ്മ കെയർ തരുന്ന ഒരു സിസ്റ്റർ. അപ്പൊ ഞാന് എന്റെ കഴിവിന്റെ പരമാവധി ഒരപ്പന്റെ കെയർ എന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഉള്ള ഒരു സിനിമകളിലൊക്കെ കാണുന്നതാണ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇമേജ് ഉണ്ടല്ലോ. സി, മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഈ സ്ട്രിക്ട്നെസ് അല്ലെങ്കിൽ ദേഷ്യം എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ അല്ലാതാകാതിരിക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മള് എന്ത് പറയുന്നേ, ഈ സബ്ജക്ട് ടഫ് ആകുമ്പോൾ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സ്ട്രെസ്സിൽ നിന്നായിരിക്കും ചിലപ്പോൾ ടീച്ചേഴ്സ് ആ എന്ത് പറയുന്ന ആ
ഒരു
മൂഡിലേക്ക് പോകുന്നത്. പക്ഷെ അത് കുട്ടികൾക്ക് സബ്ജക്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാക്കോ മാഷ് ടാഗ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായിട്ടും കുട്ടികളോട് ഇടപെടുമ്പോൾ, ഇപ്പൊ നമ്മള് നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇമിഗ്രൻസ് ആണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് അവരുടേതായ സ്ട്രെസ്സുകൾ ഉണ്ടാവും. ജോലി കണ്ടുപിടിക്കുന്നതാവാം, വീട് കണ്ടുപിടിക്കുന്നതാകാം. അതൊക്കെ ഈ കുട്ടികളെ ബാധിക്കുകയും അവര് ട്യൂഷൻ സെന്ററിൽ വരുമ്പോൾ അതിന്റെ എന്തെങ്കിലും റിഫ്ലക്ഷൻ ഉള്ളതായിട്ട് തോന്നുകയും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാകുന്ന അവസരം ഉണ്ടായിട്ടുണ്ടോ?
തീർച്ചയായിട്ടുമുണ്ട്. കാരണം വെച്ചാല് സി, ഒരു കുട്ടിയും മോശമല്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഇപ്പം ചിലപ്പോൾ ക്ലാസ്സിൽ വന്ന് പ്രോബ്ലംസ് ഉണ്ടാക്കും. നമുക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് കുറവാണ് ട്യൂഷൻ സെന്ററിൽ, എന്നാൽ പോലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രോബ്ലംസ് കാണിക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പം അവർക്ക് അവരെ വീടുകളിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ, അത് ചിലപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, അല്ലെങ്കിൽ പാരന്റ്സിനെ അവർക്ക് എന്ത് പറഞ്ഞാൽ പാരന്റ്സിനോട് ടൈം കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് ആണ്. പിന്നെ ഒരു ഒരു എന്ത് പറയുന്ന ഒരു പാരന്റ്സും കുട്ടികളും നമ്മൾ റിഫ്ലക്ഷൻ അനുഭവിക്കുന്ന കുട്ടികളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ പാരന്റ്സ് വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ പാരന്റ്സിനെയും കുട്ടികളെയും വിളിച്ചിരുത്തി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ചൈൽഡ് സൈക്കോളജി ബീഡിന് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു 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 സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു പെങ്കുച്ച് പിന്നെ അവളുടെ അമ്മയുമായിട്ട് വന്നു. ഇവര് തമ്മിൽ ടോക്കിംഗ് ടൈംസിലല്ല. അപ്പൊ എന്നുവെച്ച് പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, ഇവളൊന്നും ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കത്തില്ല, അവള് ഭയങ്കര റൂമിൽ കയറിയ ഉടനെ അവള് കഥയൊക്കെ അടിച്ച് ഇടും, അവൾ എന്നാ അകത്ത് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ അമ്മയെ മാറ്റി നിർത്തിച്ച് ഈ കൊച്ചിനോട് സംസാരിച്ചു. അവള് പറഞ്ഞു, അമ്മ എപ്പോഴും കീ ഹോളിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കും ഞാൻ എന്താ ചെയ്യുന്നത്. അപ്പൊ എന്റെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല, അപ്പൊ ട്രസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ അവർ ട്രസ്റ്റ് ഇഷ്യൂ ആണ്. പക്ഷെ ഞാൻ അവർ രണ്ടുപേരെയും കൂടി ഇരുത്തി സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞിട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് അവര് പിന്നെ ഭയങ്കര ഫ്രണ്ട്സ് ആയി. അപ്പൊ ആ ആ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും, എന്ന് വെച്ച് പറയും, യുനോ ദാറ്റ് ടു അവേഴ്സ് സേവ്ഡ് അവർ ലൈഫ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, സീൻ എല്ലാ കുട്ടികൾക്കും, അതായത് അവർക്ക് മൂഡ് സ്വിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ച് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ പറ്റുമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
തീർച്ചയായിട്ടും. അപ്പോ ഒരു പഠനം മാത്രമല്ല, അവരുടെ ഒരു വെൽഫെയറും കൂടെ ശ്രദ്ധിക്കുന്ന ഒരു ടീച്ചറാണ് റെജി എന്നാണ് മനസ്സിലാക്കുന്നത്.
കാരണം എന്താ വെച്ചാൽ, സീ നല്ലൊരു ടീച്ചർ എന്ന് ഞാൻ സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു നല്ല ടീച്ചർ മൂന്ന് പീസ് ഉണ്ടായിരിക്കണം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഫഷണലിസം. പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ആണല്ലോ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പെർഫെക്ഷൻ, പങ്ക്ച്വാലിറ്റി, ഈ മൂന്ന് കാര്യങ്ങൾ. അതായത് നമ്മൾ എപ്പോഴും കുട്ടികളിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാകും. നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട്, ഞാൻ എപ്പോഴും പെർഫെക്ഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ആ പെർഫെക്ഷൻ എന്റെ കുട്ടികളിലും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പങ്ക്ച്വാലിറ്റി ഞാൻ എപ്പോഴും, ഞാൻ എവിടെയെങ്കിലും ആറുമണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞാൽ 5:55 ചെല്ലാന്നാണ് എന്റെ ശീലം. അപ്പൊ അങ്ങനെയാണ് ഞാൻ. അപ്പൊ ആ ഒരു ഇത് കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ 5 മണിക്ക് ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ട്രൈ ടു ബി ദയർ അറ്റ് 4:55. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ബ്രിങ് പ്രോഗ്രസ് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്.
നമ്മുടെ കുട്ടികൾക്ക് ഇമിഗ്രൻസിനെ കുറിച്ചും അല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ കുറിച്ച് ഞാൻ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ കാര്യം, നമ്മുടെ പ്രേക്ഷകരിൽ കൂടുതലും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരായതുകൊണ്ടാണ്. എന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് അവർക്ക് ഒരു സാമ്പത്തികമായ ഡ്രോപ്പ് ഉണ്ടാകുകയും മാതാപിതാക്കൾക്ക് അവരുടെ സ്റ്റഡീസിനെയും എക്സ്പെഷ്യലി ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ കോസ്റ്റാണ്, അത് ബിയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബ്രില്ലിയൻസ് എഡ്യൂക്കേഷൻ സെന്റർ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ടോ?
നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ പറയാം, നമ്മുടെ അടുക്കൽ മലയാളി കുട്ടികൾ പൊതുവെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 60% നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്, ബാക്കിയുള്ളത് മറ്റേ ഞാൻ ഏതാണ്ട് 35 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതേണ്ടാണ്ട് 40 ഡിഫറെന്റ് കോളേജുകളിൽ നിന്നുള്ള കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് മലയാളി കുട്ടികൾ നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. മറ്റ് ഇന്ത്യൻ കുട്ടികൾ, അതായത് ഹൈദരാബാദ്, ഡൽഹി, പിന്നെ ബോംബെ ഞങ്ങൾ ബ്രില്ലിയൻസ് വളരെ ഫേമസ് ആയതുകൊണ്ട് ആ പേരിൽ ഒത്തിരി പേര് വരും. പിന്നെ ഗുജറാത്തികൾ ഒത്തിരി വരുന്നുണ്ട്. നമ്മൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുന്നവർക്ക് നമുക്കൊരു സ്കീമുണ്ട്. അതായത് പാരന്റ്സിന്റെ ഇൻകം നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണ് അവർക്ക്, പക്ഷെ പാരന്റ്സിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഫീസിൽ നല്ല ഡിസ്കൗണ്ട് കൊടുക്കുകയും ചിലർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫീസ് അടച്ചു കൊടുത്ത് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ, നമ്മളത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
അത് നല്ലൊരു സർവീസാണ്. പ്രത്യേകിച്ച് പഠനം ഒരു കുട്ടിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു സമ്മാനമാണെന്ന് തന്നെ പറയാം. അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ ഈ അധ്യാപകൻ അല്ലാതെ ഇടപെടാനായിട്ട് സമയം കിട്ടാറുണ്ടോ?
സി ഞാൻ ഞങ്ങളുടെ ട്യൂഷൻ ആഫ്റ്റർ സ്കൂൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പ്രാക്ടിക്കലി ഞാൻ ഡേ ടൈമിൽ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ഫ്രീ ആണ്. നേരത്തെ ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 5-6 ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായതോടുകൂടി ഞങ്ങൾ സ്കൂളില് ജോലി നിർത്തി. പിന്നെ ഒത്തിരി കമ്മ്യൂണിറ്റി സർവീസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ മലയാളി സമാജത്തിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഏതാണ്ട് 3-4 മലയാളി സമാജത്തിന് ഓണം പ്രോഗ്രാമിന്റെ MC ഞാനായിരുന്നു. പിന്നെ കൂടുതൽ ഞങ്ങൾ സീറോ മലബാർ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലേക്കാണ് ഇൻവോൾവ് ആയത്. ഏതാണ്ട് 2009 മുതൽ ഏതാണ്ട് 16-17 ഞാൻ സീറോ മലബാർ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പം അവിടെ ഞങ്ങൾ 35 കുട്ടികളുമായിട്ടാണ് സൺഡേ സ്കൂളിൽ തുടങ്ങിയത്. അതിന്ന് വളർന്ന് ഏതാണ്ട് ഞാൻ കഴിഞ്ഞ 2024 അവസാനം ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ഏതാണ്ട് 650 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് റണ്ണിങ് എ ബിഗ് സ്കൂൾ. അപ്പോൾ ഐ ഹാഡ് എ വെരി ഗുഡ് ടീം ഓഫ് ടീച്ചേഴ്സ് ദേർ, അവരുടെ കൂടെ നിന്ന് അത് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് തോന്നുന്നത് അവിടെ എനിക്ക് ഒത്തിരി സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഒരു കണക്കിന് ഞാൻ ഇവിടെ ഈ ബ്രില്ലിയൻസ് നടത്തുന്നുണ്ടാവാം. കാരണം വെച്ചാൽ ഞാനൊരു ഫുൾ ടൈം സ്കൂൾ ടീച്ചർ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ അവരാരും ഇതുപോലെ എന്താ പറയുന്നത് സൺഡേ സ്കൂളിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുറവാണ്. കാരണം അവർക്ക് മറ്റ് കമ്മിറ്റ്മെന്റ്സ് അല്ല, അവർക്ക് മറ്റ് എന്താ പറയുക സ്കൂളുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാവാം. പക്ഷെ എനിക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റിയത് ഞാൻ ബ്രില്ലിയൻസ് നടത്തുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നിലവിൽ ഞാൻ ന്യൂസിലൻഡിന്റെ 18 സ്ഥലങ്ങളിലായിട്ട് സീറോ മലബാർ സൺഡേ സ്കൂളിൽ നടത്തുന്നുണ്ട്. ആ സൺഡേ സ്കൂളിന്റെ ഒക്കെ നാഷണൽ കോർഡിനേറ്റർ ആയിട്ട് ഞാനിപ്പം അതിനുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അത് റജി പറഞ്ഞത് തീർത്തും ശരിയാണ്. ഇങ്ങനെ ഒരു ബ്രില്ലിയൻസ് എഡ്യൂക്കേറ്റ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നത് കൊണ്ട് ഈ സൺഡേ സ്കൂളിലേക്കും ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് നല്ലൊരു ബാലൻസിങ് ആണ് ലൈഫിൽ കിട്ടിയത് അല്ലെ. ഇത്രത്തോളം ഈ ബ്രില്ലിയൻസ് എഡ്യൂക്കേറ്റ് സെന്റർ വളരുമ്പോൾ ഫ്രാഞ്ചൈസി ഓപ്ഷനുകൾ ചിന്തിച്ചിട്ടുണ്ടോ?
സി, എനിക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ഫ്രാഞ്ചൈസി ചോദിച്ചുകൊണ്ട് കോൾസ് വന്നിരുന്നു. അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പിന്നെ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ന്യൂസിലൻഡിൽ പോകുന്ന ഒരു ബിസിനസ്സാണ് നിങ്ങൾക്കറിയാലോ. പക്ഷെ അതിനകത്തൊരു ബ്രാഞ്ച് ഡൈല്യൂഷൻ എന്നുള്ളൊരു റിസ്ക്കും കൂടെയുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഇപ്പോൾ ഉള്ള രണ്ട് ബ്രാഞ്ചും എന്റെ കൺട്രോളിലാണ്. അപ്പൊ നമ്മള് ഫ്രാഞ്ചൈസസ് കൊടുക്കുമ്പം ബ്രില്ലിയൻസിന്റെ പേര് തന്നെ ഫ്രാഞ്ചൈസ് കൊടുത്ത് അവിടെ ഇഫ് ദേ ആർ നോട്ട് പെർഫോമിങ് അപ് ടു ദ മാർക്ക് ദാറ്റ് വിൽ അഫക്ട് ദ മെയിൻ ബ്രാഞ്ചസ് ഓൾസോ. അപ്പൊ അതുകൊണ്ട് ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ താല്പര്യപ്പെടുന്നത്, ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ടീച്ചേഴ്സിനെ കിട്ടുകയാണെങ്കിൽ ഐ ക്യാൻ ബി പാർട്ട് ഓഫ് ഇറ്റ്, സോ ഐ ക്യാൻ ഓൾസോ ടേക്ക് കെയർ ഓഫ് ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ആ രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് മെയിൻ ആയിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിറ്റീസ് ഔട്ട് ഓഫ് ഓക്ലൻഡ് ഡിഫിക്കൽട്ട് ആയിരിക്കും.
അതായത് നമ്മുടെ സെയിം ക്വാളിറ്റിയും സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രാഞ്ചൈസി ആയി പോകാതെ നമ്മുടെ സെന്ററായിട്ട് തന്നെ നിന്നുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യുക
എന്നുള്ളതാണ്.
ഈ ഫ്രാഞ്ചൈസി ചോദിക്കാൻ ഞാൻ കാര്യം, ഈ കോവിഡ് സമയത്തൊക്കെ എങ്ങനെയാണ് കുട്ടികള് ട്യൂഷനിലേക്ക് വന്നതും? അതൊരു ചലഞ്ച് ആയിരുന്നില്ലേ?
കോവിഡിന് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞപ്പം ആദ്യം ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാല് സി, പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടിക്കലി ഇറ്റ് ഇസ് എ നോ ഇൻകം സിനാറിയോ ആണ്. അപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. ഉടനെ എന്റെ മോൻ പറഞ്ഞു, ജേക്കബും പോൾസും അവര് പറഞ്ഞു, നമുക്ക് ഓൺലൈൻ ട്രൈ ചെയ്താലോ ചേച്ചാ. അപ്പൊ ഞാൻ പറയുന്നു, എനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല, ഞാൻ ടെക്നോളജിയിൽ അത്ര എക്സ്പേർട്ട് അല്ല,
അറിയാം
മാത്സ് ആണല്ലോ നമ്മുടെ ഫീൽഡ്. അപ്പൊ അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അന്നപ്പോ ഞങ്ങൾ സ്കൈപ്പ് പ്ലാറ്റ്ഫോമിൽ ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സ്കൈപ്പിൽ ആദ്യം എന്റെ ഞാനൊരു എടുക്കുന്ന ഒരു ഒരു കിവി സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, അവന് ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന വെച്ചാണ്. അപ്പൊ അവനെ ഞാൻ വൺ ഓൺ വൺ ട്യൂഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ആദ്യം അവനൊന്ന് എടുത്ത് നോക്കാം, അവന്റെ അഭിപ്രായം അറിയാലോ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ക്യാൻ വി ഡു വൺ ഓൺ വൺ ട്യൂഷൻ ഓൺലൈൻ? ദെൻ ഹി സെഡ് ഓക്കെ. ഞാനത് ഒരു ദിവസം ഓൺലൈൻ മക്കള് സൈഡിൽ നിന്നെല്ലാം ഹെൽപ്പ് ചെയ്തെന്നു ഞാനത് ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഹൗ വാസ് ഇറ്റ്? സോ ഹി സെഡ് ഇറ്റ് വാസ് ബെറ്റർ ദാൻ ഫേസ് ടു ഫേസ്, ദാറ്റ് ഗേവ് മീ ലോട്ട് ഓഫ് കോൺഫിഡൻസ്, യുനോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പെട്ടെന്ന് അനൗൺസ് ചെയ്തു നമ്മള് ഓൺലൈൻ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാണ്, താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ ഏതാണ്ട് ആദ്യത്തെ ആഴ്ച ഏതാണ്ട് 50% കുട്ടികൾ ചേർന്നുള്ളൂ. പിന്നെ ലോക്ക്ഡൌൺ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോഴത്തേക്കിനും 50 എന്നുള്ളത് 60 ആയി, 70 ആയി. ആൻഡ് ദെർ വാസ് എ ടൈം ഓൾമോസ്റ്റ് 95% ഓഫ് മൈ സ്റ്റുഡൻസ് വെർ ഡൂയിങ് ദ ക്ലാസസ് ഓൺലൈൻ. കാരണം വെച്ചാൽ നീണ്ടു പോകണല്ലോ. പക്ഷെ കോവിഡ് ഒരു കാലത്തിൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ തന്നെന്ന് വേണം പറയാൻ. കാരണം വെച്ചാൽ അതുവരെ ഞാൻ ഓക്ലൻഡിൽ മാത്രമുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ എടുത്തോണ്ടിരുന്നത്. കോവിഡ് വന്നതോടുകൂടി ഞാൻ ഓൺലൈൻ ട്യൂഷൻ ന്യൂസിലൻഡിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള സിറ്റീസിൽ, ഇപ്പൊ എനിക്ക് ക്രൈസ്റ്റ്ചർച്ചിൽ നിന്ന് കുട്ടികളുണ്ട്, വെല്ലിംഗ്ടണിൽ നിന്ന് കുട്ടികളുണ്ട്, ഹാമിൽട്ടണിൽ നിന്ന് കുട്ടികളുണ്ട്. ഒരു സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലെ കുട്ടികൾക്ക് ഒരു ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഓസ്ട്രേലിയൻ അറിയാലോ, അവിടുത്തെ സിലബസ് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ കുട്ടികൾ ഉള്ളത് കൊണ്ട് ഓസ്ട്രേലിയൻ ട്യൂഷൻ ഇപ്പൊ കറന്റ് നിർത്തിവെച്ചിരിക്കുകയാണ്.
ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത് ചലഞ്ച്.
അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഓൺലൈൻ, I was a person against ഓൺലൈൻ ട്യൂട്ടറിങ്. അതായത് ഇവിടെ നമ്മുടെ പല കുട്ടികളും നാട്ടിൽ നിന്ന് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതിനെ ഞാൻ ഡിസ്കറേജ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാല് ന്യൂസിലൻഡിലെ സാഹചര്യം എന്താണെന്ന് നാട്ടിൽ നിന്ന് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നവർക്ക് അറിയില്ല. ആൾക്കാർ ചോദിക്കുമ്പോൾ എല്ലാം മാത്തമാറ്റിക്സ് അല്ലേ, പക്ഷേ ദ വേ ദേ ടീച്ച് തിങ്സ് ഇൻ ന്യൂസിലൻഡ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് വാട്ട് ദേ ടീച്ചിങ് ഇൻ കേരള. അപ്പൊ നമ്മള് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ന്യൂസിലൻഡിലെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത് ഓൺലൈൻ ട്യൂഷനെ കുറിച്ച് ആദ്യം ചിന്തിക്കാതിരുന്നത്. പക്ഷെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പം ന്യൂസിലൻഡിലുള്ള കുട്ടികൾക്ക് ന്യൂസിലൻഡിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഓൺലൈൻ ട്യൂഷൻ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഈസി.
അത് ഇത്രത്തോളം പ്രവർത്തന പരിചയം ഈ മേഖലയിൽ ഉള്ളതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ റിജിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയോട് പറയാനുള്ള ഒരു അഡ്വൈസ്?
സ്റ്റുഡൻസിനോട് പറയാൻ എനിക്കുള്ളത്, ഒന്നാമത്തെ കാര്യം ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഈസ് ദ എസൻസ് ഓഫ് എവരിതിങ് ഓക്കെ. നമുക്കൊന്നും ജീവിതത്തിലൊന്നും നമുക്ക് ഷോർട്ട് കട്ട്സിലൂടെ ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ്, വി ആർ ദയർ ടു സപ്പോർട്ട് യു. നിങ്ങളുടെ പാരന്റ്സ് ഉണ്ടാവും, ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാവും, എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. പക്ഷെ നമ്മൾ ഷോർട്ട് കട്ട്സ് എടുക്കാതിരിക്കുക, എപ്പോഴും നമ്മൾ ട്രൈ ടു ഗോ സ്ട്രേറ്റ് ഫോർവേഡ് വേസ്, സോ ദാറ്റ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് നമ്മൾ പിന്നെ നാട്ടിൽ നിന്നൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് അവർ നാട്ടിൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മണിയും ന്യൂസിലൻഡ് മണിയും തമ്മിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ, ഇവിടെ ഇപ്പോൾ ഒരു മണിക്കൂർ ട്യൂഷൻ $50 ആണെങ്കിൽ, അപ്പോൾ അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആണല്ലോ. പക്ഷെ അവർ നാട്ടിൽ നിന്ന് ചിലപ്പം 200 രൂപയ്ക്കും 300 രൂപയ്ക്കൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുക്കാൻ ആൾക്കാർ വില്ലിംഗ് ആയിട്ട് വരുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ എന്ത് പറയുന്നത്, കുറച്ച് പൈസ ലാഭിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും അവർക്ക് എന്ത് പറയുന്നത്, അവരുടെ സമയവും നഷ്ടമാണ്, അവരുദ്ദേശിക്കുന്ന ഫലവും കിട്ടത്തില്ല. എന്റെ അടുക്കൽ അങ്ങനെ ഒത്തിരി കുട്ടികൾ അങ്ങനെ ഈ അബദ്ധം പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ലേറ്റ് സ്റ്റേജിൽ വന്നിരിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മണി മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങൾ. ഇപ്പം ന്യൂസിലൻഡിൽ തന്നെ ഒത്തിരി, പിന്നെ നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയത്തില്ല, യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒത്തിരി പേര് ഇങ്ങനെ ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ. അപ്പം അവരൊക്കെ ചെറിയ മിനിമം $20 $25 ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്ന് വാട്ട് യു ഗെയിൻ ഇൻ വൺ അവർ ഓർ വാട്ട് യു ഗെയിൻ ഫ്രം എ പ്രൊഫഷണൽ ടീച്ചർ ഇൻ വൺ അവർ ഇസ് ടോട്ടലി ഡിഫറെന്റ്. അതായത് അവർ 5 മണിക്കൂർ കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചറിന് 1 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ അവർ $25 മേടിക്കുന്നതും ഞങ്ങൾ $50 മേടിക്കുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വി ആർ മച്ച് ബെറ്റർ.
ഒപ്പം തന്നെ പാരന്റ്സിനോട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാൻ തോന്നുന്നുണ്ടോ?
പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കുട്ടികളെ നമ്മൾ എന്തു പറയുന്നു, ഒത്തിരി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പുഷ് ചെയ്യരുത്. പ്രത്യേകിച്ച് ന്യൂസിലൻഡ് പോലുള്ള ഒരു രാജ്യത്ത് ലെറ്റ് ചിൽഡ്രൻ ഡിസൈഡ് വാട്ട് ദേ വാണ്ട് ടു ലേൺ. ഇപ്പൊ പലപ്പോഴും നമുക്കറിയാലോ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മക്കളെ എഞ്ചിനീയർ ആക്കുക, ഡോക്ടർ ആക്കുക. ഇപ്പൊ എഞ്ചിനീയർ വേണ്ട ആർക്കും, ഇപ്പൊ എല്ലാവർക്കും ഡോക്ടർ മതി. അപ്പൊ അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എക്സ്ക്യൂസസ് കണ്ടുപിടിക്കാം. സീ, ഞാൻ എന്റെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ കോഴ്സ് എടുത്തെ, അതുകൊണ്ടാണ് ഞാൻ പെർഫോം ചെയ്യാത്തത്. അതിനുള്ള ചാൻസ് നമ്മൾ പാരന്റ്സ് ആയിട്ട് ചെയ്യരുത്. കുട്ടികൾക്ക് അവരുടെ ചോയ്സ് അനുസരിച്ച് അവരെ ചെയ്യാൻ അനുവദിക്കുക. ന്യൂസിലൻഡിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് പല ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് എടുക്കാനുള്ള ഇഷ്ടമുണ്ട്. അവരുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. അതാണ് പാരന്റ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നാണ് എന്റെ അഭിപ്രായം.
അത് വളരെ നല്ല അഡ്വൈസാണ് സ്റ്റുഡൻസിനും പാരന്റ്സിനും ഇപ്പൊ റിജി ഷെയർ ചെയ്തത്. മുന്നോട്ട് ബ്രില്യൻസ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ എല്ലാവിധ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒത്തിരി സന്തോഷം ഇത്രയധികം സമയം മലയാളം FM പ്രേക്ഷകരോട് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും ഒരു ബ്രില്യൻസ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഡയറക്ടർ എന്നുള്ള നിലയിലും ഇത്രയധികം അനുഭവങ്ങളും ഉപദേശങ്ങളും പങ്കുവച്ചതിൽ വളരെ സന്തോഷം.
താങ്ക് യു സിന്ധു. എനിക്കറിയാം സിന്ധു, നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പാണ് തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വരുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. ഞാനത് ആദ്യം അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, സോറി ഫോർ ദാറ്റ്. കാരണം വെച്ചാല് സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളം FM കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. പിന്നെ ഈ റീസെന്റ് ഒരു കുറച്ച് നാൾ മുമ്പാണ് ഞാനിതെ കുറിച്ച് റിസർച്ച് ഒക്കെ ചെയ്ത്, അപ്പോഴാണ് നിങ്ങൾ ഇത്ര നല്ലൊരു പ്രസ്ഥാനം ഇവിടെ നടത്തുന്നുണ്ടെന്നുള്ളതും, ഇതിനായിട്ട് എന്റെ ഒത്തിരി സ്റ്റുഡൻസ് ഇതുമായിട്ട് സഹകരിക്കുന്നവരാണെന്നും ഒത്തിരി പാരന്റ്സ് അവരെ ഇതുമായിട്ട് സഹകരിക്കുന്നവരാണെന്നൊക്കെ മനസ്സിലായത്. അത് കഴിഞ്ഞപ്പം നിങ്ങളുടെ ഇവിടെ വന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ 1-2 പേരെന്ന് വെച്ചാൽ മാത്യു സാറ്, ലിസ അവരോടൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സിന്ധു ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് കുറച്ച് നാളായി, ഞാനിങ്ങനെ നോ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു, വൈ ഡോണ്ട് യു ട്രൈ എന്ന് അവരും ചോദിച്ചു. അങ്ങനെ അവരുടെ ഒരു എൻകറേജ്മെന്റും അങ്ങനെയാണ് ഇന്ന് ഇവിടെ വരാൻ പറ്റിയത്. ഒത്തിരി നന്ദി. താങ്ക് യു ഫോർ ദിസ് ടൈം.
താങ്ക് യു.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് ന്യൂസിലൻഡിലെ ബ്രില്യൻ എഡ്യൂക്കേഷൻ സെന്റർ ഡയറക്ടർ ശ്രീ റെജി ചാക്കോ ആനിത്തോട്ടം മലയാളം FM നടത്തിയ അഭിമുഖ സംഭാഷണം. ഈ അഭിമുഖത്തിന്റെ വീഡിയോയുടെ 1-ാം ഭാഗം ഇപ്പോൾ മലയാളം FM 104.6 എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഈ അഭിമുഖത്തിന്റെ 2-ാം ഭാഗം നാളെ ശനിയാഴ്ച വൈകുന്നേരം 8 മണിക്ക് മലയാളം FM 104.6 എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാകും. ഒരിക്കൽ കൂടെ എല്ലാ പ്രേക്ഷകർക്കും മലയാളം എഫ് എമ്മിന്റെ തിരുവോണ ആശംസകൾ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം തിങ്ങും ആവണ ശ്രീലകം, കേരളം മോഹനം, കേരളം മോഹനം, സസ്യശ്യാമള കോമളം, ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം, കേരളം ശ്രീലകം.
It's a fucker.